പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ ചിന്തയ്ക്കായി ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1:12. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. എന്താണ് പൗലോസിന് ഭവിച്ചത്? ജയിൽവാസം അനുഭവിക്കേണ്ടുന്നതായി വന്നു. മെസ്സേജ് ഓഫ് ഫ്രീഡം ഫ്രം പ്രിസൺ, ജയിലിലെ സ്വാതന്ത്ര്യ സന്ദേശം. ജയിലിൽ തടവുകാരെ സന്ദർശിക്കുവാൻ സുവിശേഷ വേല ചെയ്യുന്ന ഒരു സംഘത്തിന് അനുവാദം ലഭിച്ചു. അതിൽ പങ്കെടുത്ത ഒരാൾ കഴിഞ്ഞ ദിവസം അനുഭവം വിവരിക്കുകയുണ്ടായി. മുൻകൂട്ടി അനുവാദം വാങ്ങിച്ച സന്ദർശകരുടെ അടുക്കലേക്ക് ഏകദേശം 50 പേരെ പോലീസുകാർ കൊണ്ടുവന്നു. അവർ മധ്യവയസ്കരും ചെറുപ്പക്കാരുമായിരുന്നു. അതിൽ 5 പേർ സ്ത്രീകളുമായിരുന്നു. രക്ഷകനെപ്പറ്റി അവരോട് പറയുകയും സന്തോഷമുള്ള പാട്ടുകൾ പാടിക്കേൾപ്പിക്കുകയും ചെയ്തു. പോലീസുകാരും തടവുപുള്ളികളും അത് ഭംഗിയോടെ ശ്രദ്ധിച്ചു. ആദ്യം മുതൽ ഞങ്ങളൊരു യുവാവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. യുവാവ് കരയുകയായിരുന്നു. അദ്ദേഹത്തോട് എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഞങ്ങൾ ചോദിച്ചു. ഞാനൊരു മുസ്ലിമായിരുന്നു, ഇപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയായി തീർന്നു. എന്നാൽ അബദ്ധത്തിൽ ഒരു കുറ്റകൃത്യത്തിൽ ഞാൻ അകപ്പെട്ടുപോയി. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അബദ്ധത്തിൽ സംഭവിച്ചതാണ്. എന്നാൽ നിങ്ങളിപ്പോൾ എനിക്കൊരു വേദപുസ്തകം തന്നാൽ ഞാൻ വായിക്കുകയും മറ്റുള്ളവരെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യുവാൻ കഴിയും. അങ്ങനെ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ എനിക്കൊരു അവസരം ലഭിക്കും. ദയവായി എനിക്കൊരു വേദപുസ്തകം തരുമോ? ഇത് കേട്ട ഞങ്ങളിലൊരാൾ അദ്ദേഹത്തിൻ്റെ വേദപുസ്തകം ആ യുവാവിന് സമ്മാനമായി നൽകി. ഫിലിപ്പിയർ 1:12 ആസ്പദമാക്കി ഞങ്ങളിൽ ഒരാൾ അവരോട് ചെറിയ ഒരു ദൂത് പറയുകയും ചെയ്തു. ഞങ്ങൾക്ക് ആ മുസ്ലിം യുവാവിനെ കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നി. പ്രതികൂലാവസ്ഥയിലായിട്ടും മറ്റുള്ളവരെ നിരാശയുടെ പിടിയിൽ നിന്ന് സ്വതന്ത്രനാക്കുവാൻ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആ മനുഷ്യൻ ആലോചിച്ചിരുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അയാൾ തയ്യാറാകുകയും ചെയ്തു. ഇതാണ് ഞങ്ങളെ സന്തോഷിപ്പിച്ചത്. റിച്ചർഡ് മുംബ്രാൻഡ് ജയിലിൽ കിടന്നപ്പോൾ ക്രൂരമായ പീഡനം അദ്ദേഹം ഏറ്റു. അപ്പോഴും അദ്ദേഹം ചെയ്തിരുന്നത് തങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ സഹ തടവുകാരോടും അദ്ദേഹം സുവിശേഷം അറിയിച്ചിരുന്നു. റോമിലെ ജയിലിൽ കിടന്ന് പൗലോസ് എഴുതിയ ലേഖനത്തിലെ ഒരു വാക്യമാണ് നാം ഇപ്പോൾ വായിച്ചത്. മാനുഷിക ദൃഷ്ടിയിൽ പൗലോസിൻ്റെ കാരാഗ്രഹവാസം സുവിശേഷത്തിനേറ്റ ഒരടിയായി എല്ലാവരും ചിന്തിക്കും. കാരണം ഇനി അവൻ സുവിശേഷം പറയത്തില്ലല്ലോ. എന്നാൽ പൗലോസിൻ്റെ അഭിപ്രായത്തിൽ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതായത്, തൻ്റെ ജയിൽ ജീവിതത്തിലും പൗലോസ് സന്തോഷിച്ചതിൻ്റെ കാരണം ജയിൽവാസം മൂലം ജയിലിലും അദ്ദേഹത്തിന് സുവാർത്ത അറിയിക്കുവാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം. അത് പൗലോസ് തൻ്റെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്ക പേരും എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ തുനിയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ തനിക്ക് ലഭിച്ച കഷ്ടതയിൽ പൗലോസ് ദുഃഖിക്കുകയല്ലായിരുന്നു. തൻ്റെ ജയിൽ ജീവിതം കൊണ്ട് അനേകർ ധൈര്യത്തോടെ സുവിശേഷം പറയുന്നതിൽ അദ്ദേഹം സന്തോഷിക്കുകയാണ് ചെയ്തത്. ജയിൽ അധികാരികളോടും ജയിൽവാസികളോടും സുവിശേഷം അറിയിക്കുകയും പലരും സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 16:22-31 വാക്യങ്ങളിൽ ശാരീരിക മർദ്ദനമേറ്റ് കാരാഗൃഹത്തിൽ ആമത്തിലിട്ടു പൂട്ടിയ പൗലോസിനെയും ശീലാസിനെയും നമുക്ക് കാണാം. അർദ്ധരാത്രിയിൽ അവർ പാട്ടുപാടി, ബന്ധനസ്ഥരാണവർ, കാരാഗ്രഹത്തിലാണവർ, എന്നിട്ടും അവർ പാട്ടുപാടി. അവിടെ സുവിശേഷത്തിൻ്റെ ശക്തി ദൈവം വെളിപ്പെടുത്തിയത് എപ്രകാരമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചാട്ടെ. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. പ്രൈസ് ദ ലോർഡ്. സുവിശേഷത്തിൻ്റെ ശക്തി അറിയിക്കുവാൻ ദൈവം പ്രകൃതിയെ ഉപയോഗിച്ചു. ഓ, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയപ്പോൾ പൂട്ടിക്കിടന്ന ജയിൽ മുറികളുടെ വാതിലുകൾ തുറന്നു. ഒരു കട്ടളയ്ക്ക് സ്ഥാനഭ്രംശം വന്നില്ല. ചങ്ങലകളെല്ലാം പൊട്ടി വീണു. ദൈവമക്കൾ പാടിയതേ ഉള്ളൂ. രക്ഷകൻ, രക്ഷയുടെ ദൂത് അവിടെ അറിയിച്ചു സാഹചര്യം ഒരുക്കി. അതിൻ്റെ തെളിവാണ് കാരാഗ്രഹ പ്രമാണി കുടുംബവും യേശുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റത്. അതിനു മുമ്പ് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷകന്റെ പ്രവൃത്തി അദ്ദേഹം അവിടെ കണ്ടു. പ്രൈസ് ദ ലോർഡ്. ചങ്ങലയാൽ ബന്ധിതനായി നിന്നൊരിക്കൽ അഗ്രിപ്പാവിനോട് സംസാരിപ്പാൻ അവസരം ലഭിച്ചപ്പോൾ സുവിശേഷം എന്റെ ശക്തിയായി തീർന്നത് എങ്ങനെയെന്ന് പൗലോസ് വ്യക്തമായി അദ്ദേഹത്തെ വിവരിച്ച് കേൾപ്പിച്ചു. ഇത് കേട്ട അഗ്രിപ്പാവ്, ഓ, നീയും എന്നെ ക്രിസ്ത്യാനിയാക്കുവാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോഴും പൗലോസിന്റെ മറുപടി എത്ര ധൈര്യത്തോടെയായിരുന്നു. ബന്ധനസ്ഥനായി നിന്നാണ് ആ സംസാരിച്ചതെന്ന് നാം മറന്നു പോകരുത്. ഈ ചങ്ങലയൊഴികെ എന്നെ പോലെ ആകണം എല്ലാവരും എന്നതാണ് എന്റെ ആഗ്രഹം എന്ന് ഉറക്കെ പ്രസ്താവിച്ചു. അപ്പോസ്തല പ്രവൃത്തി 26:29 വാക്യത്തിൽ. ഇനി പൗലോസ് കപ്പൽ യാത്രയിലും ബന്ധനസ്ഥനായിട്ടാണ് പോയത്. എന്നാൽ അവിടെയും തന്നോട് കൂടെ യാത്ര ചെയ്ത തടവുകാരെ മുഴുവൻ ഞാൻ നിനക്ക് നേടിത്തരുമെന്ന് പറഞ്ഞ കർത്താവ് ആ വാക്ക് പാലിച്ചു. ക്രിസ്തുവിന് വേണ്ടി അവരെ നേടുവാൻ പൗലോസ് തയ്യാറായപ്പോൾ ഈശാനമൂലനൊന്നും അവിടെ ഒരു തടസ്സമേ ആയില്ല. കപ്പൽ തകർന്നു. ക്രിസ്തുവിന് വേണ്ടി അവരെ നേടുവാൻ അതൊരു തടസ്സമായില്ല. കാരണം ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ യഹോവയുടെ കരമുണ്ടായിരുന്നു. ഇന്ന് പലരും പല ചിന്തകളാൽ ഭാരപ്പെടുന്നവർ, ഇന്ന് പലരും ബന്ധനസ്ഥര. നമ്മളെ ബന്ധിപ്പിക്കുന്ന ചില ഘടകങ്ങളാണ് ധനമോഹം. അത് ഏതൊക്കെയോ കാര്യങ്ങളോട് നമ്മളെ ബന്ധിപ്പിക്കുന്നതിനാൽ തെറ്റ് ചെയ്യാനുള്ള പ്രേരണ മനുഷ്യർക്കുണ്ടാകും. ധനം, എങ്ങനെയും ധനമുണ്ടാക്കണമെന്നുള്ള ചിന്തയാണ് നമ്മളെ ബന്ധനത്തിലാക്കുന്നത്. മറ്റൊരു ബന്ധനമാണ് നിരാശ, ഭയം. എന്ത് കണ്ടാലും അവരാഗ്രഹിക്കും. ആഗ്രഹിച്ച് നടന്നില്ല എങ്കിൽ അവർ നിരാശയിലാകും. അങ്ങനെയുള്ള ഒരു കൂട്ടർ എപ്പോഴും നിരാശയാകുന്ന ബന്ധനത്തിൽ കഴിയുന്നവരാണ്. ഇപ്രകാരമായിത്തീരാതെ പഴയ തൊഴിലിലേക്ക് വീണ്ടും പോയ ശിഷ്യന്മാരെ പോലെ നിരാശരാകാതെ അവിശ്വാസത്തിൻ്റെ തടവറയിൽ നിന്ന് രക്ഷിച്ചത് പത്രോസിനെ രക്ഷിച്ച് യേശു ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന്. പഴയ തൊഴിലിലേക്ക് പത്രോസ് പോയി. അവിടെയും സഹായിക്കാൻ യേശു ചെന്നപ്പോൾ യേശു പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? സുവിശേഷത്തിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മ നിറവുള്ളവരായി, ധനത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, നിരാശയുടെ ബന്ധനത്തിൽ നിന്ന്, ജീവിതത്തിലെ തോൽവിയുടെ മധ്യത്തിൽ തകർന്നു പോകുന്ന, നിരാശരായി വീണുപോകുന്ന സഹോദര സഹോദരി, നിന്നോട് യേശു ഒരു ചോദ്യം ചോദിക്കുന്നു. കുഞ്ഞെ, നീ എന്നെ സ്നേഹിക്കുന്നു? നീ യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ പതിന്മടങ്ങ് യേശു നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ നിരാശയുടെ തടവറയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ യേശു തയ്യാറാണ്. നീ യേശുവിൽ വിശ്വസിച്ച് നിന്റെ ബന്ധനങ്ങളെ യേശു തകർത്ത് കളയുമെന്നുള്ള ധൈര്യത്തോടെ നിന്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക. നിന്റെ ദീപം കത്തിക്കുവാൻ ആത്മീയ സ്വാതന്ത്ര്യ സന്ദേശം മറ്റുള്ളവരിലേക്ക് പകർന്ന് അവരുടെ ദീപങ്ങളെയും കത്തിജ്വലിപ്പിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആത്മീയ പോർക്കളത്തിലെ ശക്തരാകുവാൻ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തെ ദൈവം മുമ്പാകെ സമർപ്പിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സദ്വാർത്തയുമായി മുമ്പോട്ട് പോകുക, തലമുറകളിലേക്ക് അത് പകരുക. ദൈവം അതിനായി നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രിയേശുവേ, തന്ന എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം, കഷ്ടതകൾക്കായി സ്തോത്രം. ഏത് സാഹചര്യത്തിലും സുവാർത്ത മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ ഞങ്ങൾക്ക് കൃപയും ധൈര്യവും തരണമേ. ഭയം ചിലപ്പോൾ ഞങ്ങളെ നിരാശരാക്കും. ഭയം ഞങ്ങളെ നിരാശരാക്കുമ്പോൾ ആകാത്തടത്ത് ഞങ്ങൾ ചെന്നിരിക്കും, ആകാത്ത വാക്കുകൾ കേൾക്കും. നിരാശ ഞങ്ങളെ വേട്ടയാടുമ്പോൾ ദൈവഹിതമില്ലാത്തത് പലരും ചെയ്തു പോകുന്നു. കർത്താവ്, ഇങ്ങനെയുള്ള ഈ ലോകത്തിൽ യൗവനക്കാരായ ഈ കുഞ്ഞുങ്ങൾ ആരും നശിച്ചു പോകാതെ ഏത് പ്രശ്നത്തെയും ഏത് പ്രതികൂലത്തെയും ധൈര്യമായി നേരിടുവാനുള്ള കൃപ ഈ കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. അങ്ങയുടെ കരം അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഭയം അവരിൽ കടന്നു വരുമ്പോൾ യേശു എന്നെ സ്നേഹിക്കുന്നു, യേശു എന്നോട് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു? എൻ്റെ അപ്പൻ എന്നെ എത്ര കാര്യമായി സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കാതെ കടന്നു പോയപ്പോഴും നീ എന്നെ സ്നേഹിക്കുന്ന ദൈവമാകയാൽ കർത്താവെ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങളെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ടെൻഷൻ നിറഞ്ഞ ലോകത്തിൽ ടെൻഷൻ ഇല്ലാത്തവരായി, ജീവന്റെ സന്ദേശം മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നവരായി ഏത് സാഹചര്യത്തിലും പ്രവർത്തിപ്പാൻ ഈ കുഞ്ഞുങ്ങളെ അവിടുന്ന് ശക്തരാക്കണമേ. അവിടുന്ന് ഇവരെല്ലാം അനുഗ്രഹിക്കണമേ. ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ ആ സുവിശേഷത്തിൻ്റെ സന്ദേശം പങ്കുവെക്കുവാനുള്ള ധൈര്യം അവിടുന്ന് കൊടുത്ത് എല്ലാവരും അവിടുന്ന് അനുഗ്രഹിച്ചാട്ട്. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ഒരിക്കൽ കൂടെ അവിടുന്ന് ശ്രവിച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. അങ്ങയുടെ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി ഇന്നത്തെ ചിന്ത തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നമ്മളെ അളവുകൂടാതെ അനുഗ്രഹിക്കട്ടെ.